We are going to be looking at the book of John.
നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഇന്ന് പാൽസമയം നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
We will be looking at the passage from John chapter 6 verses 1 to 14.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള 14 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
This is a passage that is very familiar to us.
ഈ ഒരു അധ്യായം നമുക്കൊക്കെയും പരിചയമുള്ള ഒരു അധ്യായമാണ്.
It is the passage where Jesus feeds the 5000.
ഇവിടെ യേശുക്രിസ്തു 5000-ങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു വേദഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും.
We have been looking through the Gospel of John.
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
And we said that we are in the season of festivals.
നമ്മൾ അവിടെയൊക്കെയും പഠിച്ചത് നമ്മൾ ഉത്സവത്തിനെക്കുറിച്ചുള്ള പഠിപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കേട്ടുകൊണ്ടിരുന്നത്.
So John chapter 6 is happening during the Passover.
ആറാം അധ്യായം അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം പെസഹ പെരുന്നാളിന്റെ സമയങ്ങളിൽ നടക്കുന്ന ഒരു ഒരു സംഭവമാണ്.
അതിന്റെ 3-ാം വാക്യം, can someone read in English and someone read in Malayalam? John chapter 6 verse 3. And go ahead, verse 4-2.
Now the Passover, a feast of the Jews, was near.
Thank you. Someone read in Malayalam, please.
യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു.
So this is the season of the Passover.
ഇത് പെസഹ പെരുന്നാളിന്റെ സമയമാണ്.
As we are studying this book,
ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ,
this is the fourth sign that John mentions in this gospel.
ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാലാമത്തെ ഒരു അത്ഭുതം അല്ലെ അടയാളങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
The first sign,
ആദ്യത്തെ അടയാളം,
was the wedding at Cana.
കാനാവിലെ കല്യാണമാണ് ആദ്യത്തെ സൈനായിട്ട് കാണുവാനിടയാകുന്നത്.
The second sign,
രണ്ടാമത്തെ അടയാളം,
was the healing of the nobleman's son.
രാജപുരോഹിതന്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ അടയാളം.
And the third was the healing of the paralytic man at Bethesda.
Bethesda കുളത്തിൽ ദീനമായി കിടക്കുന്ന 38 വർഷം ദീനമായി കിടക്കുന്ന മനുഷ്യന്റെ സൗഖ്യത്തെയാണ് മൂന്നാമത്തെ അടയാളം.
This portion that we are coming to is the fourth one.
നമ്മൾ ഇവിടെ വായിച്ച ഭാഗം നാലാമത്തെ അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
The fourth sign is that God Jesus multiplies what is 5 loaves and 2 fish to feed 5000 men.
നാലാമത്തെ അടയാളം നമ്മൾ കാണുന്നത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ങ്ങളെ പോഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
This is the only miracle that is other than Jesus's death and resurrection that is mentioned in all four gospels.
നാല് സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു അത്ഭുതമാണ് നമ്മൾ ഇവിടെ വായിച്ചത്.
There is no other miracle that is recorded in the four gospels, so it's a quiz question.
വേറെ ഒരു അത്ഭുതങ്ങളും നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തില്ല. എന്നാൽ ഈ ഒരു അത്ഭുതം നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വേദത്തിന് ക്വിസ് ആയിട്ട് അല്ലെങ്കിൽ ക്വിസ് ക്വസ്റ്റ്യൻസിന് ഇത് എടുക്കാവുന്നതാണ്.
So this is also the second Passover that is mentioned in this book of John.
ഇത് രണ്ടാമത്തെ പെസഹ പെരുന്നാളായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
The first one we read in John chapter 2 verse 13 that Jesus went to Jerusalem in the Passover.
യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു യെരുശലേമിലേക്ക് പെസഹ പെരുന്നാളിന് കടന്നുപോകുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
And during that time Jesus did a cleansing of the temple.
ആ സമയത്ത് ആലയത്തെ അവിടെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
So now it is 1 year later,
ഒരു വർഷം ശേഷമാണ്,
and Jesus is multiplying this, doing this miracle.
ഈ ഒരു വർഷം ശേഷം 5000-ങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു അടയാളം യേശുക്രിസ്തു അവിടെ കാണിക്കുന്നു.
This is happening in Galilee.
ഇത് ഗലീലയിൽ നടക്കുന്ന സംഭവമാണ്.
And when we look 1 more year from now,
ഇനിയും ഒരു വർഷം ഇത് ഈ സംഭവത്തിന് ശേഷം ഒരു വർഷം മുന്നോട്ട് നോക്കുമ്പോൾ,
Jesus is crucified.
യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
So this is happening during a 3-year time period.
ഇത് ഒരു 3 വർഷത്തിൽ അല്ലെങ്കിൽ 3 വർഷത്തെ കാലയളവിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
This is Jesus's mid ministry mark.
ഇത് യേശു ക്രിസ്തുവിന്റെ മധ്യത്തിലുള്ള ഒരു സുശ്രൂഷയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
This miracle is done when Jesus is teaching his disciples.
യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ചെയ്ത ഒരു അത്ഭുതമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
While Jesus is teaching the disciples, a large amount of people gather around him.
യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അനേകരെ ദൂരത്തുനിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
Can we take John chapter 6 verse 5?
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം.
Can someone read in English please? Thank you. Can someone read in Malayalam?
യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു.
So there is a large crowd that has gathered.
ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് വലിയൊരു പുരുഷാരം അവിടെ കൂടിയിരിക്കുകയാണ്.
It is mentioned that there were 5000 people.
അവിടെ കാണുക 5000 അവിടെ കൂടി വന്നിരിക്കുന്നതായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു.
When Jesus asked this question to Philip, Philip is put on the spot and is asked, how are we going to feed these people?
ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ് ഇത്രയും പേരെ നമ്മൾ എങ്ങനെ പോഷിപ്പിക്കും.
In fact, Philip responds by saying, even if there is 200 denarii,
ഫിലിപ്പോസ് അവിടെ പറയുകയാണ് കൂലിയുടെ ഒരു 200 കാശ് ഉണ്ടെങ്കിലും
it will not be sufficient for everyone to receive even a little.
അത് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു അല്പമെങ്കിലും ലഭ്യമാകുവാൻ സാധ്യമല്ല.
So what is denarii? Denarii is a day's wage.
ദിനാരി എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വേജ് ആണ് അല്ലെങ്കിൽ കൂലിയാണ് അവിടെ പറയുന്നത്.
So almost 200 coins of denarii means like more than 50% of your annual salary.
ഒരു 50% നമ്മുടെ വർഷത്തിലെ അല്ലെങ്കിൽ വേജസ് ആണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
And that is not sufficient to feed this group of people.
ഈ അരവർഷത്തെ കൂലി പോലും അവിടെ ഉള്ളവരെ പോഷിപ്പിക്കാനായിട്ട് തികയത്തില്ല.
But then Andrew comes right after Philip's remark.
ഫിലിപ്പോസ് ഇത് പറഞ്ഞ ശേഷം അന്ത്രയോസ് അവിടെ രംഗപ്രവേശനം കേറുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു.
And he says there is a lad here with 5 loaves and 2 fish.
അന്ത്രയോസ് പറയുന്നു ഇവിടെ ഒരു ബാലവനുണ്ട് അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്.
It is not sufficient for feeding.
അത് ഇത്രയും പേരെ പോഷിപ്പിക്കാൻ സാധ്യമല്ല.
But this is what we have brought.
പക്ഷേ ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
I just have to ask this question.
എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്.
All of these people who are gathered there,
ഈ ഇത്രയും പേര് കൂടിയിരിക്കുന്നവര്,
is there only one person with 5 loaves and 2 fish?
ഈ ഇത്രയും പേര് കൂടിയിരിക്കുന്ന ഒരു ബാലകന്റെ കയ്യിൽ മാത്രമുള്ളോ 5 യവത്തപ്പവും 2 മീനും?
I'm sure there were a lot of people with lot of food.
വേറെ അവിടെ ഇരുന്നവരിൽ ഒത്തിരിയും പേരിൽ ആഹാരം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നായിരിക്കാം.
But they were not willing to part.
പക്ഷേ അവരത് വിഭാവിക്കാൻ തയ്യാറായിരുന്നില്ല.
They were wondering how it will be sufficient to feed the crowd.
അവർ വിചാരിക്കുകയാണ് ഇത് ഞങ്ങളെ ഇരിക്കുന്ന ചെറിയ ആഹാരം എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാൻ സാധിക്കും.
But this boy,
പക്ഷേ ഈ ബാലകൻ,
he said 5 loaves is too much for me.
അവൻ പറയ അവൻ മനസ്സിൽ വിചാരിച്ചാണ് 5 യവത്തപ്പം എനിക്ക് കൂടുതലാണ്.
Maybe I can share half of it with somebody.
എന്റെ പകുതി ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരിക്കും.
What is the need? ഇവിടുത്തെ ആവശ്യം എന്താ? What is the need here?
ഇവിടുത്തെ ആവശ്യം എന്താണ്?
5000 people need to eat.
5000 പേര് ഭക്ഷിക്കുവാനുണ്ട്.
That is the minimum. 5000 men were there.
5000 മിനിമം ആണ്. 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു.
So you can imagine with the count of the women and the children, at least maybe 8000 people.
അങ്ങനെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടുകയാണെങ്കിൽ ഒരു 8000 പേരെങ്കിലും അവിടെ കാണും.
And so when you are thinking of this crowd in mind, what is 5 loaves and 2 fish?
അപ്പോൾ നമ്മൾ ഈ പുരുഷാരത്തെ ചിന്തിച്ചു നോക്കുമ്പോൾ 5 യവത്തപ്പവും 2 മീനും എന്തുള്ളൂ?
So when this boy is coming forward, maybe other people are looking at him and laughing.
ഈ ബാലകൻ അതുമായിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ മറ്റുള്ളവർ അവനെ പരിഹസിക്കുന്നുണ്ടായിരിക്കും.
What is this boy going to do?
ഇവൻ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്?
Who will be able to feed this group of people?
ആർക്ക് ഇത്രയും പേരെ പുരുഷാരത്തെ പോഷിപ്പിക്കാൻ കഴിയും?
But Jesus looks at Andrew.
പക്ഷേ യേശുക്രിസ്തു അന്ത്രയോസിനെ നോക്കി പറയുന്നു,
and looks at the rest of his disciples,
മറ്റുള്ള ശിഷ്യന്മാരെ നോക്കി യേശുക്രിസ്തു പറയുന്നു,
and tells the crowd to sit down,
പുരുഷാരത്തോട് പറയുന്നു അവിടെ ഇരിക്കുവാൻ,
and tell them to be seated in groups,
അവിടെ പടിപടിയായിട്ട് ഇരിക്കുവാനായിട്ട് പുരുഷാരത്തെ കൽപ്പിക്കുന്നു.
And then Jesus verse 11 in English and Malayalam please. Amen. So Jesus, Malayalam,
പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു, അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു.
So Jesus took this gift.
യേശുക്രിസ്തു ഈ ബാലകൻ കൊടുത്തായ ഈ ഗിഫ്റ്റ് കയ്യിലെടുത്ത്,
He gave thanks.
യേശുക്രിസ്തു വാഴ്ത്തി,
and he broke it.
അതിനെ നുറുക്കി.
This is also going to repeat itself 1 year exactly from now.
ഒരു വർഷം ശേഷം ഇതേ തന്നെ സംഭവിക്കാൻ പോകുന്നു.
And that time Jesus will say, this is my body.
ആ സമയത്ത് യേശുക്രിസ്തു പറയും ഇതാകുന്നു എൻ്റെ ശരീരം.
But Jesus is pre-shadowing this at this moment.
പക്ഷേ യേശുക്രിസ്തുന് സംഭവിക്കാൻ പോകുന്നത് താൻ ഇതിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്.
He is taking this bread.
ഈ അപ്പം എടുത്ത്,
He breaks it.
അതിനെ നുറുക്കി,
and he feeds the people.
5000 അവൻ പോഷിപ്പിക്കുന്നു.
As much as they want.
അവർക്ക് വേണ്ടുവോളം അവരെ പോഷിപ്പിക്കുന്നു.
More than what they want.
അവർക്ക് വേണ്ടുന്നതിലും അധികമായിട്ട് അവരെ പോഷിപ്പിക്കുന്നു.
It was a buffet there.
അതൊരു വലിയൊരു ഒരു സദ്യയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
but it required a lad to give up his food.
പക്ഷെ അവിടെ ഒരു ബാലകൻ തന്റെ കയ്യിലുള്ള ആഹാരം കൊടുക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു.
In verse 12 when we read
12th വാക്യം നമുക്ക് വായിക്കാം.
Amen.
അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു.
So Jesus told the disciples to collect the leftovers.
യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പറയുകയാണ് ബാക്കിയുള്ള യവത്തപ്പങ്ങളെല്ലാം ശേഖരിക്കുവാൻ.
Already these people are filled.
ഈ പുരുഷാരം എല്ലാം ഓൾറെഡി അവർ വയറ് നിറഞ്ഞു കഴിഞ്ഞു.
It's not like they were just satisfied. They were filled.
അവർ തൃപ്തരായെന്ന് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ളതിനാൽ അവർ കവിഞ്ഞു കഴിച്ചിരുന്നു.
And Jesus then collected these 12 baskets.
അവിടെ 12 കൊട്ട അധികമായിട്ട് ശേഖരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
So God was able to meet their needs.
യേശുക്രിസ്തുവിന് അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അവിടെ സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു.
Now I just want to go to something in the Old Testament.
എനിക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം.
If we look at Exodus chapter 12.
പുറപ്പാട് പുസ്തകം 12th അധ്യായം നമുക്ക് നോക്കാം.
We start seeing that this is the origin of the Passover.
12th അധ്യായത്തിൽ നമ്മൾ കാണുന്ന പെസഹ പെരുന്നാളിന്റെ ഉറവിടം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.
This is happening right before the 10th plague is going to happen.
10 ബാധകള് തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പെരുന്നാളിന്റെ അല്ലെ അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
So over here Jesus Moses is being instructed.
ഇവിടെ നമ്മൾ കാണുന്നത് മോശയെ ദൈവ മോശയാൽ ഓരോന്നും ആജ്ഞാപിക്കപ്പെടുകയാണ്.
To take a Passover lamb.
അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ പെസഹ എടുക്കുവാനായിട്ട് മോശയോട് ദൈവം കൽപ്പിക്കുന്നു.
And then from verse 14 onwards.
14th അധ്യായം മുതൽ
there is a feast of unleavened bread.
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
In verse 23 onwards.
23rd അധ്യായം വാക്യം മുതൽ
it is a memorial of redemption.
അവിടെ ഒരു redemption വീണ്ടെടുപ്പിന്റെ ആയിട്ട് ഒരു പെരുന്നാൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
Verse 33 onwards.
33rd വാക്യം മുതൽ
the people of Israelites are being prepared for an exodus or a journey.
അവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പുറപ്പാട് വേണ്ടി ഒരുക്കപ്പെടുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
Verse 42 onwards.
42rd വാക്യം മുതൽ
God tells the people of Israelites that this is an ordinance. A celebration of Passover to be kept by the Jewish annually.
അവിടെ നമ്മൾ കാണുന്നു അവിടെ ദൈവം പറയുകയാണ് അത് നിത്യ നിയമത്തിന്റെ ഒരു ഉത്സവമായിട്ട് നിങ്ങൾ ആചരിക്കണമെന്ന് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു.
Now we don't celebrate the Passover.
നമ്മൾ ഉത്സവം പെസഹ പെരുന്നാൾ ആചരിക്കാറില്ല.
But the Jews still celebrate the Passover.
പക്ഷേ യഹൂദന്മാർ ഇപ്പോഴും അത് ആചരിക്കുന്നു.
Why do we not celebrate this feast?
നമ്മൾ എന്തുകൊണ്ട് ഈ ഉത്സവം ആചരിക്കുന്നില്ല?
Because this is a symbolic symbol of what Christ has fulfilled.
എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഈ ഉത്സവം ആചരിച്ചു കഴിഞ്ഞു നമുക്ക് വേണ്ടി.
Christ is the Passover lamb.
യേശുക്രിസ്തു അർക്കപ്പെട്ട കുഞ്ഞാട് അല്ലെ പെസഹ ആയി തീർന്നിരിക്കുന്നു.
When his blood is put on the household.
അവന്റെ രക്തം ആ വീടിനുള്ളിൽ ചുറ്റും ഇട്ടിരിക്കുമ്പോൾ
the demons pass over no so the angel of death passes over those households.
സംഹാര ദൂതകൻ ആ വീടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ
there is a Passover
oru pesaha avada kaanuvayittu namukku sadhikkunnu.
Yeah, so here when we look at this portion we are seeing that there is a Passover that is happening.
Ivada ee adhyayam nammal nokkumbol oru pesaha perunaal nadakkunnathayittu namukku kaanuvayittu sadhikkunnu.
We are studying that there is a process of unleavened bread.
Namukku kaanuvayittu sadhikkum pulippillatha appathine adinu oru process undu.
And that they are preparing for a journey.
Avaru oru porappaadin vendi oru orungiyana.
There is no time for people to cook and wait for the bread to rise.
Avade avarku samayamilla porappadanulla samayam aayirikkana avarku aa pulu appam pongi varanottulla samayam avarkilla.
When we are making like dosha or appam at home.
Nammal dosha idliyokke veedil undakkumbol
we keep the ulunnu and all of that by the side of the kitchen.
Nammal ulunnum pachariyokkeyum eduthu maatti vekkana namukku kaanuvan sadhikkum.
In winter time we keep it inside the oven or somewhere that is warm.
Thanappulla samayathu nammal ichira choodayittu evidengilum vekkuvanayittu sadhikkum.
Because otherwise it will not rise.
Adu pongi varuvan sadhyamalla.
But the reason why we are doing this is because we have to cook it the next day.
Idu cheyyunnu enthanu vachal pitte divasam nammalku idu undaakki edukkanam.
All the breads that we have in this world
ee logathulla ella appavum
they are leavened bread
adellam puluppulladana
there is put yeast in it
adinathu yeast cherkunu
and you have to wait for the process for it to increase
adu pongi varuvanayittu nammal oru samayathinayittu kaathirikkanam
and then only you make it
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്.
The people of Israelites could not even wait for one evening.
അവർക്ക് അത് പൊങ്ങി വരാനുള്ള നിൽക്കാനുള്ള സമയം അവർക്ക് ഇല്ല.
What does that mean?
അത് എന്താണ് അർത്ഥമാക്കുന്നത്?
Their miracle is immediate.
അവരുടെ അത്ഭുതം ഉടൻ തന്നെ ഉണ്ട്.
There is no time to wait.
അവർക്ക് നിൽക്കാനുള്ള സമയമില്ല.
They have to get ready for the journey.
അവർ ഒരു പുറപ്പാടിന് വേണ്ടി അവർ ഒരുക്കപ്പെടേണ്ടതാണ്.
And that is also what we are going to see in the when they reach the Red Sea.
അവര് ചെങ്കടലിൽ അവിടെ എത്തുമ്പോഴും അത് തന്നെയാണ് കാണാൻ പോകുന്നത്.
God is going to give them an immediate deliverance.
ദൈവം അവർക്ക് ഒരു പെട്ടെന്ന് ഒരു അത്ഭുതം അവർക്ക് ചെയ്യാൻ പോവുകയാണ്.
The next sign that we see after this sign
ഈ അടയാളം കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്നത്
is Jesus walking on water.
യേശു ക്രിസ്തു വെള്ളത്തിൻമീതെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ
സാധിക്കും. Moses had to split the water so people could walk on dry land.
മോശയ്ക്ക് ചെങ്കലിനെ രണ്ടായിട്ട് വിഭാഗിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകേണ്ടതാകുന്നു.
But Jesus is greater than Moses. He walked on water like it was dry
land. പക്ഷേ മോശയെക്കാളും വലിയവനായ യേശു ക്രിസ്തു ആ കടലിന്റെ മീതെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
Those who follow Jesus
യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ
and have his eyes fixed on him
അവനിൽ മേഘുന്നു അവൻ അവരുടെ കണ്ണുകളെ നോക്കിയവർ
they will also walk on water like on dry land
avarum unangiya nelathude aa vellathin meede avaru nadakkum.
So these two signs
ee rendu adayalangalum
are related to the sign of the Passover
ulsava pesaha perunalna pesaha ulsavathine ee rendu adayalangal nammale choondi kaanikkunnu.
Let us take Deuteronomy
avartana pustavam
chapter
8 ethaam adhyayam
verse 1 to 3. Can someone read in English? Deuteronomy chapter 8 verses 1 to 3.
avartanam 8 inde 1 mudale 3 vare vaikka. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ശേഷം ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു.
So this is the process of Jesus giving this bread.
ഇത് തന്നെയാണ് നമ്മൾ കാണുവാൻ യേശു ക്രിസ്തു അപ്പം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
He is doing a symbolic sign.
അവിടെ ഒരു അടയാളമാണ് യേശു ക്രിസ്തു കാണിക്കുന്നത്.
He is pointing to himself.
യേശു ക്രിസ്തുവിനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളമാണ് അവിടെ കാണുന്നത്.
This physical bread that he broke.
അവിടെ യേശു ക്രിസ്തു അവിടെ നുറുക്കിയ അപ്പം
sustained them physically.
അവിടെ നമുക്ക് അത് യേശു ക്രിസ്തു അവിടെ അപ്പം നുറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
But it gave them the food to sustain them physically.
അവർക്ക് ആവശ്യമായുള്ള ആഹാരം യേശു ക്രിസ്തു അവിടെ നുറുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു.
But we are seeing that there needs to be a spiritual bread.
പക്ഷേ അവിടെ ഒരു ആത്മീയ മന്ന അവിടെ ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു.
For God to feed them spiritually.
അവരെ ആത്മീയമായിട്ട് നിറയ്ക്കേണ്ടതിന് ഒരു ആത്മീയ മന്ന അവിടെ കാണുന്നു.
For the people of Israelites who were in the wilderness.
മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ മക്കൾ
every day God opened the heaven so that manna could come down.
Ella divasam swargam thoranu avarku manna kodukkendathina.
If they did not eat manna
avaru manna thinnillayirunnengil
they would not have been able to function that day.
Avarku aa divasam avarku pravartikkan sadhyamallayirunnu.
So they need the daily manna.
Avarku adond ella divasam manna aavashyamayirunnu.
That is why we pray, Lord, give us our daily bread.
Adondana nammal prarthikkunnu deiva pidave njangalkku annannulla aaharam nalgi tharaname.
But Jesus, when he was 40 days fasting in the wilderness,
yesu christu 40 divasam upavasichappol
he did not eat any bread.
യേശു ക്രിസ്തു ഒന്നും കഴിച്ചില്ല.
He was hungry.
അവൻ വിശന്നിരുന്നു.
So Satan came to him.
സാത്താൻ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു.
And asked him, "Do you want to turn these stones into bread?"
ഈ കല്ലുകൾ നിനക്ക് അപ്പമാക്കി തീരുവാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു.
Jesus said.
യേശു ക്രിസ്തുവോട് പറയുന്നു.
Man does not live by bread alone but by every word that proceeds from the mouth of God.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നെന്ന് യേശുക്രിസ്തുവോട് പറയുന്നു.
So we know that when we fast,
അതുകൊണ്ട് നമുക്കറിയാം നാം ഉപവസിക്കുമ്പോൾ
God is going to give us spiritual manna.
ദൈവം നമുക്ക് ആത്മീയ മന്ന നൽകി തരും.
That's because we want to grow our spiritual man, not our physical man.
എന്തുകൊണ്ടെന്നുവെച്ചാൽ ദൈവം നമ്മളെ ആത്മീയമായിട്ട് മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു.
Let us read John chapter 6.
യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക്
വരാം.
35-ാം വാക്യം.
Verse 48.
48
and 51.
51.
35, 48 and 51.
35, 48, 51.
Can someone read in English? All three verses are about the bread of life.
ഈ മൂന്ന് വാക്യങ്ങളും ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്.
Who is the bread of life?
ആരാകുന്നു ജീവന്റെ അപ്പം?
Jesus is the bread of life.
യേശു ആകുന്നു ജീവന്റെ അപ്പം.
Jesus is saying that he will be broken.
യേശുക്രിസ്തു എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ശരീരം നുറുക്കപ്പെടും.
And he will give us bread.
അവൻ നമുക്ക് ആഹാരം നൽകി തരും.
During the Passover,
പെസഹായുടെ ദിനങ്ങളിൽ
there needs to be bread.
അവിടെ ഒരു അപ്പം ആവശ്യമാണ്.
But Jesus in the third Passover,
in the മൂന്നാമത്തെ പെസഹായിൽ
he breaks the bread.
പെസഹ അപ്പം നുറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
And he says, this is my body.
അവൻ പറയുന്നു, ഇതാകുന്നു എൻ്റെ ശരീരം.
Those who come to get bread from me,
ആരെങ്കിലും എൻ്റെ അടുക്കൽ അപ്പത്തിനായിട്ട് കടന്നു വരുന്നെങ്കിൽ
they will never hunger again.
അവരൊരിക്കലും വിശക്കുകയില്ല.
They will never die.
അവർ മരിക്കുകയില്ല.
Because they have the bread of life.
എന്തുകൊണ്ടെന്നാൽ അവരിൽ ജീവന്റെ മന്നയുണ്ട്.
So this miracle is a symbol of what God is going to do one Passover from now.
ഈ ഇവിടെ കണ്ട അത്ഭുതം അയ്യായിരങ്ങളെ പോഷിപ്പിക്കുന്നത് ഒരു വർഷം ശേഷം റിഡംപ്ഷനിന് വീണ്ടെടുപ്പിന് വേണ്ടി ഒരു ഉത്സവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
Man does not live by bread alone.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല.
He is the living bread.
അവനാകുന്നു ജീവനുള്ള മന്ന.
He is the living manna.
അവനാകുന്നു ജീവന്റെ മന്ന.
A Christian cannot live unless they get daily manna.
ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമുള്ള അന്നുള്ള ജീവന്റെ മന്ന ലഭിച്ചില്ലെങ്കിൽ അവന് ജീവിക്കുവാൻ സാധ്യമല്ല.
That is why Jesus taught his disciples to pray.
അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പ്രാർത്ഥിപ്പിക്കാൻ പഠിച്ചത്.
Give us today our daily bread.
അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകി തരണമെന്ന്.
Was he talking about physical bread?
യേശു ക്രിസ്തു ഭൗതികമായിട്ടുള്ള ആഹാരത്തെ കുറിച്ചാണോ പറഞ്ഞത്?
He is talking about spiritual bread.
യേശു ക്രിസ്തുവോട് ആത്മീയ മന്നയെ കുറിച്ചാണ് പറയുന്നത്.
Who is this bread?
ആരാകുന്നു ഈ ശരീരം?
Jesus.
യേശു ക്രിസ്തു.
When we study the book of John,
യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ
there are 7 I am statements that Jesus makes.
ഏഴ് പ്രാവശ്യം അവിടെ ഞാൻ ആകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
And these I am statements are measuring of what Jesus he says, I am the bread, I am the water, I am your the door, I am the way, the truth and the life.
അവിടെ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിൽ അത് ഞാൻ നിങ്ങളുടെ അത് മന്നയാകുന്നു, ഞാൻ നിങ്ങളുടെ വീഞ്ഞാകുന്നു, ഞാൻ നിങ്ങളുടെ ശരീരമാകുന്നു എന്നൊക്കെ യേശുക്രിസ്തു പല അർത്ഥങ്ങളിൽ ഞാൻ
This is the first I am statement.
നമ്മൾ ഇവിടെ ഈ യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ അതാണ് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ആകുന്നു.
I am the daily bread.
ഞാൻ ആകുന്നു ജീവന്റെ അപ്പം.
Children of God, we need the daily bread.
ദൈവമക്കളെ, നമുക്ക് ആ ജീവന്റെ അപ്പം ഓരോ ദിവസവും ആവശ്യമാണ്.
We need the word of God.
നമുക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമാണ്.
Because that is what will sustain us.
അതാണ് നമ്മളെ ഓരോ ദിവസം നിലനിർത്തുന്നത്.
If we are a Christian,
നമ്മൾ ഒരു ക്രിസ്ത്യാനി ആകുന്നുവെങ്കിൽ
then we have to spend time with this word every day.
നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ദിനം ഇരിക്കേണ്ടതാണ്.
If we don't have this word in us daily,
ഈ വചനം ദിനവും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ
you're fasting your spiritual man.
നമുക്ക് സ്പിരിച്വൽ ആയിട്ട് നമുക്ക് പോഷിപ്പിക്കാൻ സാധിക്കും.
You're fasting your spiritual man. You're starving your spiritual man.
നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യനെ നമ്മൾ സ്റ്റാർവ് ചെയ്യുകയാണ്.
But God wants us to do the opposite.
പക്ഷേ ദൈവത്തിന്റെ നേരെ തിരിച്ചാണ് വേണ്ടത്.
Starve your physical man.
നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ സ്റ്റാർവ് ചെയ്യേണ്ടതായിരിക്കുന്നു.
Feed your spiritual man.
പക്ഷേ നമ്മുടെ ആത്മീയ മനുഷ്യനെ നമ്മൾ ഒരു ദിവസം പോഷിപ്പിക്കണം.
So children of God, this week,
അതുകൊണ്ട് ദൈവമക്കളെ, ഈ ആഴ്ചയിൽ
we are going to starve our physical man.
നമ്മുടെ ശരീരത്തെ നമ്മൾ വിശപ്പിക്കാൻ പോവുകയാണ്.
But we are going to feed our spiritual man.
പക്ഷേ നമ്മുടെ ആത്മീയ മനുഷ്യനെ നാം പോഷിപ്പിക്കാൻ പോവുകയാണ്.
And then we will become alive in the spirit.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മാവിൽ ഉണരുവാൻ സാധിക്കും.
And God will give us his anointing.
അങ്ങനെ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ അഭിഷേകം പകരും.
So let us take this to heart.
അതുകൊണ്ട് ഇത് ഹൃദയത്തിലേക്ക് നമുക്ക് എടുക്കാം.
And let us pray and submit the word of God.
ഈ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം.
Thank you, Rajankar, for sharing the word with me.